بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരെ സത്യവിശ്വാസികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മളിവിടെ ഈ പുണ്യത്തിൻ്റെ വേദിയിൽ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഈ അനുഗ്രഹീത സമയം അള്ളാഹുവിൻ്റെ അതിമഹനീയമായ ഒരു നാമം മനസ്സിലാക്കുകയാണ്. തിരുമൊഴിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു നാമം. പ്രസ്തുത നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തിരുമൊഴി ചില പാഠങ്ങൾ കൂടി നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ നാമം, അതിൻ്റെ തേട്ടം, അതിൻ്റെ വിധി നമ്മളിവിടെ ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രസ്തുത നാമം അൽ മുസഈർ എന്നുള്ളതാണ്. അൽ മുസഈർ ഇമാം അബൂദാവൂദും ഇബ്നു മാജയും ഇമാം അഹ്മദും റഹിമല്ലാഹുൽ ജമീ നിവേദനം ചെയ്യുന്ന സഹീഹായ ഒരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഖാല അന്നാസു യാ റസൂലല്ലാഹ് ഗലസ്യൂറു ഫസഈർ ലന, ജനങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ വില കൂടിയിരിക്കുന്നു, നിത്യോപയോഗ സാധനങ്ങൾക്ക് മാർക്കറ്റിൽ വില കൂടി, ചരക്കുകൾക്ക് വില കൂടി. അപ്പൊ ഫസഈർ ലന റസൂലെ, ഞങ്ങൾക്ക് നിങ്ങൾ വില നിശ്ചയിച്ചു തന്നാലും എല്ലാ സാധനങ്ങൾക്കും ഒരു വില നിസ്സലാസലമാതങ്ങൾ നിശ്ചയിക്കുക. ആ വില ആളുകൾ വാങ്ങാവൂ, അതിലേക്കാർ കൂട്ടരുത്. അതാണ് ഒരു വില നിശ്ചയിക്കാൻ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ തരുണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു ഹുവൽ മുസഈറുൽ ഖാബിദുൽ ബാസിത് അർറാസിഖ് വഇന്നി ലർജു അൻ അൽഖല്ലാഹ വലൈസ അഹദു മിൻകും യുതാലിബുനി ബിമദ്ലമതിൻ ഫീ ദമിൻ വലാ മാൽ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹു ഹുവൽ മുസഈർ, അല്ലാഹു ആകുന്നു വില വിധിക്കുന്നവൻ, വില നിശ്ചയിക്കുന്നവൻ. അൽ ഖാബിദുൽ ബാസിത്, അല്ലാഹു ആകുന്നു ഉപജീവനം വിശാലമാക്കുന്നവൻ, ഉപജീവനം ഇടിച്ചാക്കുന്നവൻ. അർറാസിഖ്, അല്ലാഹു ആകുന്നു അന്നം നൽകുന്നവൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നി ലർജു അൻ അൽഖല്ലാഹ, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ, മരണാനന്തരം അള്ളാഹുവിനെ പരലോക കോടതിയിൽ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നത്, വലൈസ അഹദു മിൻകും യുതാലിബുനി ബിമദ്ലമ, നിങ്ങളോട് ഞാൻ ഫിദമിൻ വലമാൽ, രക്തത്തിന്റെ വിഷയത്തിലോ സമ്പത്തിന്റെ വിഷയത്തിലോ ഒരന്യായം ചെയ്ത നിലക്ക് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരാതെ, തേടി വരാതെ ഉള്ള ഒരവസ്ഥയിലാണ്. അതായത് പരലോകത്ത് ഞാൻ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ഒരു അന്യായം സമ്പത്തിന്റെ വിഷയത്തിൽ, രക്തത്തിന്റെ വിഷയത്തിൽ ചെയ്ത് എന്നതിന്റെ പേരിൽ അങ്ങനെ ആവരുത്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് വളരെ വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഹദീസാണ്. സാധനങ്ങൾക്ക് വില കൂടി മദീനയിൽ. അപ്പൊ സ്വാഭാവികമാണ് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിച്ച് വിഷയം പറയാന്നുള്ളത്. അവർ വിഷയം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു സാധനങ്ങൾക്കൊക്കെ ഒരു നിർണിത വില ഇടാൻ, വില നിശ്ചയിക്കാൻ പറഞ്ഞു. കാരണം ഇടപാടുകാർ, കച്ചവടക്കാർ സാധനങ്ങൾക്ക് വില ഇട്ടാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ കൂടും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല? വില നിശ്ചയിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹു ഹുവൽ മുസഈർ, അല്ലാഹു ആകുന്നു വില വിധിക്കുന്നവനും വില നിശ്ചയിക്കുന്നവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വില നിശ്ചയിച്ച് അത്രയ്ക്കേ വിൽക്കാവൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആരോടും അന്യായം പാടില്ല. കൊള്ളുന്നവനോടും കൊടുക്കുന്നവനോടും, വിൽക്കുന്നവനും വാങ്ങുന്നവൻ, രണ്ടുകൂട്ടരോടും അന്യായം പാടില്ല. സാധനം വാങ്ങിക്കൊണ്ടുവന്നവൻ ഒരു വിലക്കാണ് സാധനം വാങ്ങിയിട്ടുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിക്കുന്ന വില അയാൾ വാങ്ങിയ വിലയേക്കാൾ കുറവാണെങ്കിൽ അത് കൊടുക്കുന്നവൻ, കച്ചവടക്കാരനോടുള്ള അന്യായം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ പശ്ചാത്തലങ്ങളിൽ സാധനങ്ങൾക്ക് വില കൂടാന്നുള്ളതുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ചരക്കുകൾ കുറവാണ്, ആളുകൾ സാധനം കൊള്ളാൻ കൂടുതൽ വേണമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ട് വില കൂടും. ആളുകൾ കൂട്ടിയിട്ടല്ല, പൂഴ്ത്തിവെപ്പ്, കൃത്രിമത്വം, ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യും, കച്ചവടക്കാർ ചെയ്യും. അങ്ങനെ ഇല്ലാതെ സ്വാഭാവികമായിട്ടുള്ളതായ വില കൂടലുണ്ടാകും. അതിലൊരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇത്രയാണ് വില, ഇത്രക്കേ വിൽക്കാവൂ എന്ന് നിശ്ചയിക്കാൻ പാടുള്ളതല്ല. ആ വിഷയം ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് വരുന്നുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാളും രക്തത്തിന്റെയോ സമ്പത്തിന്റെയോ വിഷയത്തിൽ ഞാൻ അയാളോട് ചെയ്ത ഒരു അന്യായത്തിന്റെ പേരിൽ എന്നെ അന്വേഷിക്കാത്ത നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരും പരലോകത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എന്റെ സ്വത്തിന്റെ പേരിൽ ആക്രമിച്ചിരിക്കുന്നു, എന്റെ ശരീരത്തിൽ അന്യായം ചെയ്തിരിക്കുന്നു, ഇങ്ങനെ അവിടെ വന്നിട്ട് പറയാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാരണമായിട്ട് പറഞ്ഞു, വില നിശ്ചയിക്കാത്ത ഇരിക്കുന്നതിൽ ഒരു കാരണം പറഞ്ഞു. കാരണം എന്താ? റസൂലുള്ള ഒരു വില നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് കച്ചവടക്കാർക്ക് അന്യായമായിട്ടില്ലെങ്കിൽ അവർ പരലോക കോടതിയിൽ വരും. അവർ പറയില്ലേ, ഞങ്ങൾ ഇത്രക്കാണ് കൊണ്ടത്, പക്ഷെ ഇത്രയും വില നിശ്ചയിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നഷ്ടം വന്നു എന്ന് പറയില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വില നിശ്ചയിച്ചില്ല. അവിടെ റസൂലുള്ള പറഞ്ഞത് ഇന്നല്ലാഹു വൽ മുസഖിർ, അല്ലാഹു ആകുന്നു വില വിധിക്കുന്നവൻ വില നിശ്ചയിക്കുന്നവൻ. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ മുസഖിർ എന്ന പേരുണ്ട് എന്ന് ഈ ഹദീസിനെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പലരും ഉണർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് റസൂലുള്ള വില നിശ്ചയിച്ചില്ല? വില വിധിക്കുന്നവനും നിശ്ചയിക്കുന്നവനും അല്ലാഹു ആണ്, അവൻ മുസഖിർ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്തെ ഓർത്തു. ആളുകളോട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യായം സമ്പത്തിന്റെ വിഷയത്തിലാകട്ടെ രക്തത്തിന്റെ വിഷയത്തിലാകട്ടെ, അന്യരുടെ രക്തം അന്യായമായി ചിന്തി അന്യരുടെ സമ്പത്തിനോട് അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ, പരലോക കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയ ഉണ്ടാകും. അവിടെ വിചാരണയുടെ വേദിയിൽ പ്രതിക്രിയ ഉണ്ടാകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നടക്കുമ്പോൾ രണ്ട് ആടുകൾ കുത്തുകൂടുന്നത് കണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതദരി ഫീമ തൻതതിഹു ഹാതാനി, ഈ രണ്ട് ആടുകൾ എന്തിനാ കുത്തുകൂടുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ ആ സഹാബ് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല എന്തിനാണെന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാക്കിന്നല്ലാഹ യഅലം വസയഖ്ലി ബൈനഹുമ യൗമൽ ഖിയാമ, ഈ ആടുകൾ കുത്തുകൂടുന്നത് എന്ത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലെങ്കിലും അള്ളാഹ്ക്ക് അതറിയും. അതുകൊണ്ട് തന്നെ പരലോക കോടതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആടുകൾക്കിടയിലും ഖിസാസ് നടത്തും, വിധി തീർപ്പ് കൽപ്പിക്കും എന്നാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാടിനെയും പരലോകത്ത് കൊണ്ടുവരും, എന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്ത് കൊമ്പുള്ള ആടിനോട് പ്രതിക്രിയ ചെയ്യിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല കാലികളെ മണ്ണാക്കും, കാലികളെ മണ്ണാക്കും. വൈദൽ വുഹൂഷു ഹുശിറത്ത്, ആ വന്യമൃഗങ്ങളും പരലോക കോടതിയിൽ ഹാജരാക്കപ്പെടും, എന്നിട്ട് വിധി തീർപ്പുണ്ട് എന്നാണ്. അപ്പൊ ആ വിധി തീർപ്പിന്റെ വേദിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ ഒരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് താൻ ചെയ്ത ഒരു അന്യായത്തിന്റെ പേരിൽ തേടി നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ അഞ്ചു ദിവസം മുമ്പ് തിരുവിയോഗം ഹിജ്റയുടെ 11 റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയാണ്. 5 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ തിങ്കൾ, ഞായർ, ശനി, വെള്ളി, വ്യാഴം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വന്ന്, മസ്ജിദ് നബവിയിലെ മിമ്പറിൽ വന്ന്, എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിൽ വന്നിട്ട് പറഞ്ഞതെന്നറിയ, ആളുകളൊക്കെ വന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ദിവസമായിട്ട് അങ്ങനെ പള്ളിയിൽ വരുന്നില്ല. കാരണം എന്താ? തീർത്തും ശയ്യാവലംബിയാണ് തിരുദൂതർ, രോഗിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സാഹസപ്പെട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. രണ്ടാളുകളുടെയൊക്കെ ചുമലിൽ കൈയിട്ട് വേച്ചു വീഴ്ചക്കെയാണ് മെഹ്റാബിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പള്ളിയിലെത്തി മിമ്പറിൽ കയറിയപ്പോൾ ആളുകൾ ഒന്നായിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യഭാഷണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞറിയോ, മൻ കുൻതു ജലത്തു ലഹു ബഹ്റൻ ഫഹാദാ ബഹ്രി ഫലിയസ്തഖിദ് മിൻ, ഞാൻ ആരുടെയെങ്കിലും മുതുകിൽ തച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിതാ, വന്ന് പ്രതിക്രിയ ചെയ്തോളി എന്നാണ്. വമൻ കുൻതു ശതംതു ലഹു ഇർദൻ ഫഹാദാ ഇർദി ഫലിയസ്തഖിദ് മിൻ, ഞാൻ ആരെങ്കിലും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും വിധം വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ സ്വതന്ത്രം, പ്രതിക്രിയ ചെയ്തോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പറിൽ വെച്ച് പറഞ്ഞു എന്നാണ്. മരിക്കുന്നതിന്റെ വഫാത്താവുന്നതിന്റെ 5 ദിവസം മുമ്പ് ആരെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ മുതുക്, വന്ന് തച്ചോളി. ആരെങ്കിലും ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ, പ്രതിക്രിയ ചെയ്തോളി എന്ന് പറഞ്ഞു. പക്ഷെ ആരും ആ പുരുഷാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വന്നില്ല എന്നുള്ളത്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോടും ഒരന്യായവും, അത് സ്വത്തിന്റെ വിഷയത്തിലാകട്ടെ ശരീരത്തിന്റെ വിഷയത്തിലാകട്ടെ തിരുദൂതറിൽ നിന്ന് അഭിമാനത്തിന്റെ വിഷയത്തിലാകട്ടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സത്യം. മനസ്സിലെ? സവാദിനെ, സവാദ് ഇബ്നു ഖസിയ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന്റെ അണി ശരിയാക്കുമ്പോൾ നേരെ നിർത്തി അമ്പുകൊണ്ട്. അപ്പൊ ആ അമ്പ് അദ്ദേഹത്തിന്റെ വയറ്റിൽ തട്ടി. അപ്പൊ സവാദ് പറയാണ്, എന്നെ വേദനിപ്പിച്ചു നിങ്ങൾ, എനിക്കതിനെ പ്രതിക്രിയ ചെയ്യണം. ഉടനെ റസൂലുള്ളാഹി തന്റെ കമീസ് പൊക്കിയിട്ട് പറഞ്ഞു, അല്ല വയറ് കാണിച്ചിട്ട് പറഞ്ഞു, പ്രതിക്രിയ ചെയ്തോളൂ. അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ എന്റെ വയറ്റിൽ അമ്പ് തട്ടിച്ചപ്പോ വസ്ത്രം ഉണ്ടായിരുന്നില്ല, അവിടെ നിങ്ങൾക്ക് വസ്ത്രമുണ്ട്. അപ്പൊ റസൂലുള്ള വസ്ത്രം പൊക്കി കാണിച്ച് വസ്ത്രമില്ലാത്തവർക്ക് അമ്പ് തട്ടിക്കാൻ പറഞ്ഞു. അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ അണച്ചുപൂട്ടിയിട്ട് ആ വയറ്റിൽ ചുംബിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം റസൂലുള്ളാഹിനോട് പ്രതിക്രിയ ചെയ്യാനല്ല, പിന്നെയോ തിരു ശരീരത്തിൽ ഒരു മുത്തമിട്ട് അദ്ദേഹം അടർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹം ബദറിലെ ഷഹീദാണ്. ഇതേപോലെ ഉഖാഷ ഇബ്നു മഹ്സന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് അദ്ദേഹം പ്രതികാരം ആവശ്യപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ വസ്ത്രം നീക്കി മുതുക കാണിച്ച്. അപ്പോൾ ഉഖാഷ റളിയല്ലാഹു തആല അൻഹു പ്രതിക്രിയ ചെയ്യുന്നതിന് പകരം ആ ഭൂമേനിയിൽ അണച്ചു പൂട്ടി മുത്തമിടുകയാണ് ചെയ്തത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മാതങ്ങൾ എന്താ നമുക്ക് വരച്ചു കാണിക്കുന്നത്? നമുക്ക് വരച്ചു കാണിക്കുന്നത് പരലോക കോടതിയിൽ നമ്മൾ സന്നിഹിതരാകുമ്പോൾ ഒരാളും പടച്ചവന്റെ അടുക്കൽ നമ്മളെ തേടി വരാൻ പാടുള്ളതല്ല. ഏത് വിഷയത്തിൽ? അയാളോട് നമ്മൾ ചെയ്ത ഒരു അന്യായത്തിന്റെ വിഷയത്തിൽ, അത് സ്വത്തിലാകട്ടെ രക്തത്തിന്റെ ശരീരത്തിന്റെ വിഷയത്തിലാകട്ടെ, ഒരാളെ അടിച്ചു ഒരാളെ കൊന്നു, മനസ്സിലായി? വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഹ്ഷറിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷഫാഅത്തിന്റെ ആ മശ്ഹദിൽ നടക്കുന്നത് എന്താ? ഒരു ചരിത്രം അല്ല, ഒരു സംഭവം, യാഥാർത്ഥ്യം. ആളുകൾ വിചാരണക്ക് വേണ്ടിയിട്ട് കാതോർക്കുകയാണ്. വിചാരണ നടത്തേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാലാണ്, അള്ളാന്റെ ആഗമനം പ്രതീക്ഷിക്കുകയാണ്, പക്ഷെ വൈകിയാണ്. അപ്പോ മഹ്ഷറാമൻ സഭയിൽ ചൂടിൽ സൂര്യന് താഴെ വിയർപ്പിൽ മനുഷ്യകുലം പ്രയാസപ്പെടുമ്പോ ആദമിനെ സമീപിക്കാണ്, എന്തിന്? അള്ളാഹിനോട് ഷഫാഅത്ത് പറയാൻ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് അയക്കാൻ, നൂഹ് നബിയുടെ അടുക്കലേക്ക്, നൂഹ് നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക്, അങ്ങനെ അവസാനം പുരുഷാരം മനുഷ്യർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുന്നത് എന്താ? മൂസ, നിങ്ങൾ അള്ളാഹിന്റെ കലീമാണ്, അള്ളാഹു നിങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് തൂർ പർവ്വതത്തിന്റെ ചെരുവിൽ വെച്ച്. നിങ്ങൾ അള്ളാഹിന്റെ കലീമാണ്, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്, തൗറാത്ത് നൽകി, നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു. മൂസായോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല തൂർ പർവ്വതത്തിന്റെ ചെരുവിൽ അടുത്ത് ഫഖർറബ്നാഹു നജിയ എന്നാണ്, രഹസ്യ ഭാഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മൂസയെ അടുപ്പിച്ചു തന്നിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ മൂസയുടെ അടുക്കലേക്ക് ആളുകൾ ചെന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷഫാഅത്ത് പറയണം, അള്ളാഹുവിനോട് ഷഫാഅത്ത് പറയണം. എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, എന്റെ റബ്ബ് ഇന്ന് കോപാകുലനാണ്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഇതുപോലുള്ളൊരു കോപം റബ്ബിനുണ്ടായിട്ടേ ഇല്ല. ഇദ്ഹബു ഇലാ ഗൈരി, ഞാനല്ലാത്ത ഒരാളടുത്തേക്ക് നിങ്ങൾ പോയിക്കോളീ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എന്താ ഞാനല്ലാത്ത ഒരാളുടെ അടുക്കലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളെ തിരിക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം? ഇന്നി ഖതൽതു നഫ്സൻ, ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടുണ്ട് എന്നാണ്. ഇന്നി ഖതൽതു നഫ്സൻ, അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിട്ടില്ല, പടച്ചോന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു മനുഷ്യനെ ഞാൻ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, ഞാനല്ലാത്ത ആളത്തേക്ക് പോയിക്കോളീം എന്നാണ് ആര് പറയുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ആരെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊന്നത്? എപ്പോഴാ കൊന്നത്? ഏത് സാഹചര്യത്തിലാ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊന്നത് ഒരു കോപ്റ്റിക് വംശജനെയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയനാണ്. ഇസ്രായേലിയർ ഈജിപ്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ അടിസ്ഥാന വർഗമായ കോപ്റ്റിക് വംശജർ, അവർ ഇസ്രായേലിയരെ ദ്രോഹിക്കൽ അവരുടെ പതിവ്. കോപ്റ്റിക് വംശജർ ഇസ്രായേലിയരുടെ ശത്രുവാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുവാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഹാദാ മിൻ ശിയഅതിഹി വഹാദാ മിൻ അദുവിഹി, തമ്മിൽ കലഹിക്കുന്ന രണ്ടാളുകൾ, ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കക്ഷിക്കാരനാണ് ഇസ്രായേലിയൻ നെബുത്തി, കനാനികൾ, കനാൻ ദേശത്തിൽ നിന്നാണല്ലോ ഇസ്രായേലിയർ വന്നത്, അവരുടെ അടിസ്ഥാനം അവർ നെബുത്തികളാണ്. മറ്റേത് കിബിത്തികളാണ്. കിബിത്തികൾ ഈജിപ്തുകാർ, നബിത്തികൾ ഇസ്രായേലിയർ. അബ് മൂസ അലി ഇസ്ലാത്തു വസ്സലാമയുടെ കക്ഷിക്കാരനാണ് ആര്? ഇസ്രായേലിയർ. വഹാദാ മിൻ അദുവിഹി, മറ്റേ ആളാരാ? മൂസാന്റെ ശത്രുവാണ്, മൂസാന്റെ ശത്രുവാണ്. അപ്പൊ മൂസ അലി ഇസ്ലാത്തു വസ്സലാം കൊന്നത് ശത്രുവിനെയാണ്. അതൊന്ന്. രണ്ട്, മൂസ അലി ഇസ്ലാത്തു വസ്സലാം കോപ്റ്റിക് വംശജനെ കൊന്നു. അയാള് മൂസ അലി ഇസ്ലാത്തു വസ്സലാമയുടെ അനുയായിയല്ല. അനുയായി എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ബന്ധുവല്ല, പിന്നെ ആദർശ ശത്രുവാണ്. ആദർശ ശത്രു, വർഗശത്രു, ഇസ്രായേലിയരെ പീഡിപ്പിക്കുന്നവൻ, അടിമകൾക്ക് സമ്മാനം ഗണിക്കുന്നവൻ, പിന്നെ ആദർശത്തിൽ ആളുമല്ല, അങ്ങനെയുള്ള വ്യക്തിയാണ് കൊന്നത്. മാത്രമല്ല, മൂസ അലി ഇസ്ലാത്തു വസ്സലാം ഇസ്രായേലിയനെ കൊന്ന കാലഘട്ടത്തിൽ മൂസ അലി ഇസ്ലാത്തു വസ്സലാം നബിയല്ല. പിന്നെയോ മൂസ അലി ഇസ്ലാത്തു വസ്സലാം പറയുന്നുണ്ട്, അന്ന് ഞാൻ മിനവാലീൻ, പിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. എന്നാല് നുബുവത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെയോ ഈജിപ്തിൽ ശൈശവം പിന്നിട്ട് ബാല്യത്തിൽ വളരുന്ന വ്യക്തിയാണ് ആര്? മൂസ അലി ഇസ്ലാത്തു വസ്സലാം. പിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു, ഹിദായത്ത് ഉണ്ടായിട്ടില്ല. മാത്രല്ല, ഈ വധം നടന്നതിൽ പിന്നെ മൂസ അലി ഇസ്ലാത്തു വസ്സലാമയ്ക്ക് മനസ്താപമുണ്ടായി. എന്താ അദ്ദേഹം അള്ളാഹുവോട് പറഞ്ഞത്? റബ്ബി ഇന്നി ളംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബേ ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നോട് മാപ്പാക്കണമേ, പൊറുക്കണമേ എന്നാണ്. പശ്ചാത്താപം നടന്നിട്ടുണ്ട്, പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. അപ്പോ പിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്ന കാലഘട്ടത്തിൽ തന്റെ ശത്രുവിനെ മൂസ അലി ഇസ്ലാത്തു വസ്സലാം കൊന്നു. ആ ശത്രു തന്റെ ആദർശത്തിൽ മെമ്പറല്ലാത്ത ശത്രുവാണ്. പിന്നെ മാത്രല്ല, അയാൾ കൊല്ലപ്പെടാൻ കാരണം അയാൾ ഇസ്രായേലിനെ ദ്രോഹിക്കുകയാണ്. അവർ തമ്മിൽ കലഹാണ്. ന്യായം അവിടെ ഇസ്രായേലിന്റെ ഭാഗത്താണ്. കോപ്റ്റിക് വംശജൻ, അയാളുടെ സ്വഭാവമാണ് ദ്രോഹിക്കുക എന്നുള്ളത്. പിന്നെ മാത്രല്ല, വധിച്ച അന്ന് മൂസ അലി ഇസ്ലാത്തു വസ്സലാം എങ്ങനെ വധിച്ചത്? അദ്ദേഹം ഇയാൾ വധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇടിച്ചിട്ടില്ല. പിന്നെയോ ഇവർ കലഹിച്ചപ്പോ മൂസ അലി ഇസ്ലാത്തു വസ്സലാം ഒരു ഇടിച്ചു, കൊല്ലാൻ വേണ്ടി ഇടിച്ചിട്ടില്ല. പിന്നെയോ ഇടിച്ചത് അയാളുടെ വധത്തിൽ കലാശിക്കുകയാണ് ചെയ്തത്. അപ്പോ ഒരു വധം നടന്നതിന്റെ ബോധപൂർവമുള്ള വധമല്ല. പിന്നെയോ അത് ഇടിച്ചപ്പോ അയാൾ മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നോക്കൂ നിങ്ങൾ ശത്രുവിനെ, അതും മൂസ അലി ഇസ്ലാത്തു വസ്സലാം നബി ആവുന്നതിന് മുമ്പ് ചെറുപ്രായത്തിൽ, വധിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ ഇടിച്ചപ്പോ മരണപ്പെട്ടു പോയതാണ്. മാത്രല്ല, അതിനപ്പുറം മൂസ അലി ഇസ്ലാത്തു വസ്സലാം തൗബ ചെയ്തു, പശ്ചാത്തപിച്ചൊക്കെ ചെയ്തു, അള്ളാഹു ആ തൗബ സ്വീകരിച്ചു. എന്നിട്ടും മൂസ അലി ഇസ്ലാത്തു വസ്സലാം പരലോക കോടതിയിലെത്തിയിട്ട്, മഹ്ഷറിലെത്തിയിട്ട് ആളുകളോട് പറയുന്നത് എന്താ? ഞാൻ എന്റെ കയ്യാൽ ഒരു മനുഷ്യർ വധിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ ഞാനല്ലാത്ത വേറൊരാളടുത്തേക്ക് പോയിക്കോളി, വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം നിങ്ങൾ ഈസാന്റെ അടുക്കലേക്ക് പോയിക്കോളിയും എന്ന് പറഞ്ഞ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പറഞ്ഞേക്ക ചെയ്യുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇതൊരു പ്രവാചകൻ, പുണ്യാളൻ, പരിശുദ്ധൻ, പാപസുരക്ഷിതൻ നബി, അങ്ങനെയുള്ള ആ പ്രവാചകനിൽ നിന്ന് അബദ്ധത്തിൽ വന്നു പോയ ഒരു വധം, അതിന്റെ സാഹചര്യങ്ങളും കാരണങ്ങളും നമ്മൾ പറഞ്ഞത്. അതിൽ പേടിയപ്പോ പരലോകത്ത്, അപ്പൊ ഈ മനുഷ്യന്മാരെ കൂട്ടക്കൊല നടത്തണേ, ബോധപൂർവം മനുഷ്യന്മാരെ വധിക്കുന്ന, മനുഷ്യന്മാർ വധിക്കാൻ വേണ്ടിയിട്ട് ചാവേറുകളാകുന്ന, മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് വേഷം കെട്ടി ഇറങ്ങുന്ന, അത്തരം മനുഷ്യന്മാർ കൊന്നൊടുക്കുന്നതായ മനുഷ്യ ജീവനുകളിൽ എങ്ങനെയാണ് പരലോകത്ത് അത്തരം ആളുകൾ എത്തുക? അവരുടെ അവസ്ഥ എന്തായിരിക്കും? നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ ആളുകൾ പറയാണ്, റസൂലെ സാധനങ്ങൾക്കൊക്കെ വില കൂടി, അതുകൊണ്ടൊരു വില നിശ്ചയിച്ച് തരും, എന്നാ അതിനനുസരിച്ച് കൊള്ളക്കൊടുപ്പുകളാകാലോ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്താ തീരുമാനിച്ചത്? വില ഇടാനാ? വിലട്ടിണ്ടെങ്കിൽ കൊള്ളുന്നവർക്ക്, സാധനം കൊള്ളുന്നവർക്ക് ആക്കാകും, പക്ഷേ കൊടുക്കുന്നവരുണ്ടല്ലോ, അത് വായി കൊണ്ടു വിൽക്കണോ? അവരോട് അന്യായം പാടുണ്ടോ? അക്രമം പാടുണ്ടോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വില നിശ്ചയിക്കുകയുണ്ടായില്ല. പിന്നെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹു ഹുവൽ മുസഅ്ഇർ, അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്നു വില നിശ്ചയിക്കുന്നവൻ, വില വിധിക്കുന്നവൻ. അല്ലാഹു വിശാലത നൽകുമ്പോ ആളുകൾക്ക് വിശാലത ഉണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വതആല ചുരുക്കുന്ന സന്ദർഭത്തിൽ ആളുകൾക്ക് ചില പ്രയാസങ്ങൾ പടച്ചതമ്പുരാന്റെ പരീക്ഷണം എന്നോണം ഉണ്ടാകും എന്ന അർത്ഥത്തിൽ പരലോക കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനാൽ പിടികൂടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വില നിശ്ചയിച്ചില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ ഹദീസിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ട ഒരു ബോധമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാനത്തു ലഹു മദ്ലമത്തു ലി അഖീഹി മിൻ ഇർദിഹി ഔ ശൈഇൻ ഫലിയതഹല്ലല മിൻഹു ലിയൗം. സഹോദരന് നേരെ വലിയ അന്യായവും, അത് അഭിമാനത്തിന്റെ വിഷയത്തിലാകട്ടെ മറ്റു വിഷയങ്ങളിലാകട്ടെ, വല്ലവർക്കുമുണ്ട് എങ്കിൽ ഇവിടുന്ന് തന്നെ മരിക്കണീന മുമ്പ് അതിൽ നിന്ന് കുറ്റവിമുക്തനാകാൻ, മോചിതനാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരോടെങ്കിലും സ്വത്തിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച വിഷയത്തിൽ, ഒരാളെ ദ്രോഹിച്ച വിഷയത്തിൽ, ഒരാളെ കുറിച്ചൊരു അപവാദം പറഞ്ഞതിന്റെ വിഷയത്തിൽ, അതൊക്കെ പരലോക കോടതിയിൽ ഭാരമാണ്. ഇവിടെ തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നിന്ന് മോക്ഷം നേടാൻ, മോചിതനാകാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ദറബ മംലൂകഹു ദുൽമൻ ഉഖീദ മിൻഹു യൗമൽ ഖിയാമ. അടിമനെ അന്യായമായി വല്ലവനും അടിച്ചിട്ടുണ്ടെങ്കിൽ പരലോക കോടതിയിൽ വന്നാൽ അവിടെ അതിന് പകരം തീർക്കൽ ഉണ്ടാകും എന്നാണ്. അടിമനെ കൊണ്ട് മുതലാളിനെ ഉടമനെ അടിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. അതേപോലെ റസൂലുള്ള പറഞ്ഞു, മൻ ഖദഫ മംലൂകഹു ബിസ്സിന യുഖാമു അലൈഹി യൗമൽ ഖിയാമ. ഒരാൾ അടിമനെ കുറിച്ചിട്ട് വ്യഭിചാരാരോപണം നടത്തി എങ്കിൽ വ്യഭിചാരാരോപണം നടത്തിയ ഉടമനെ പരലോക കോടതിയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഹദ്ദ് നടപ്പിലാക്കുന്നതാണ്. വ്യഭിചാരാരോപണം പറഞ്ഞതിന്റെ 80 അടി അതാണോ ദുനിയാവിൽ ശിക്ഷ? അത് പരലോക കോടതിയിൽ അവിടെ നടപ്പിലാക്കുന്നതാണ്. അതാണ് പരലോക കോടതിയുടെ വിദ്യ, പ്രത്യേകത. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നടന്ന ഒരു സംഭവം ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്? അന്ന റജുലൻ ഖാദ ബൈന യദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ടിരുന്നു. അയാൾ പറയുന്നു, യാ റസൂലുള്ളാ, ഇന്നലി മംലൂകൈനി യുകദ്ദിബൂനനി വയഖൂനൂനനി വയഅസൂനനി. എനിക്ക് രണ്ടടിമകളുണ്ട്. ആ രണ്ടടിമകളും എന്നോട് കളവ് പറയും, അവരെന്നെ പറ്റിക്കും, അവർ ഞാൻ പറഞ്ഞോട്ട് കേൾക്കൂല, ധിക്കാരം പ്രവർത്തിക്കും. രണ്ടടിമകൾ എനിക്കുണ്ട്, അവര് ഞാൻ പറഞ്ഞത് കേൾക്കൂല, എന്നോട് കളവ് പറയും ചെയ്യും, എന്നെ പറ്റിക്കുകയും ചെയ്യും. ഞാനോ അഷ്ടുമുഖും വാതിരിമുഖും. അവരിങ്ങനെ പണി ചെയ്യുമ്പോൾ ഞാൻ അവരെ ചീത്ത പറയുകയും ചെയ്യും, ഞാൻ അവരെ അടിക്കുകയും ചെയ്യും. ഫകൈഫ അന മിൻഹും, അവരുടെ വിഷയത്തിൽ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? അബ് റസൂല്ല പറഞ്ഞ എന്താ, യുഹ്സബു മാ ഖാനൂക വഅസൗക വകദബുക വഇഖാബുക ഇയാഹു. അവർ നിങ്ങളെ പറ്റിച്ചത്, നിങ്ങളോട് കളവ് പറഞ്ഞത്, നിങ്ങളെ ധിക്കരിച്ചതൊക്കെ കണക്കാക്കും, കണക്കാക്കപ്പെടും. നിങ്ങൾ അവരെ ശിക്ഷിച്ചതും നോക്കും. ഫൈൻ കാന ഇഖാബുക ഇയാഹും ബിഖദരി ദുനൂബിഹിം കാന കഫാഫ. അവർ തെറ്റ് ചെയ്തത് നിങ്ങൾ അടിച്ചതിന് തുല്യമാണ് എങ്കിൽ അത് കഫാഫാണ്. എന്നാണ് എന്താ, നിങ്ങളെ പിടികൂടൂല. അവർ തെറ്റ് ചെയ്തു, അതിനാണ് അവർക്ക് പണിഷ്മെന്റ്, ശിക്ഷ കിട്ടിയത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൈ കാന ഇഖാബു കയ്യാഹും ദൂന ദുനൂബിഹിം കാന ഫദ്ലൻ ലക്. അവർ ചെയ്ത തെറ്റിനേക്കാൾ കുറച്ചാണ് നിങ്ങൾ ശിക്ഷ നൽകിയിട്ടുള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമാണ്, ഔദാര്യമാണ്. വൈ കാന ഇഖാബു കയ്യാഹും ഫൗക ദുനൂബിഹിം ഉഖ്തസ് ലഹും മിൻക അൽ ഫദ്ല. അവർ ചെയ്ത കുറ്റത്തെക്കാളാണ് നിങ്ങളുടെ ശിക്ഷയെങ്കിൽ, പരലോക കോടതിയിൽ അവർ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് പ്രതിക്രിയ ചെയ്യിക്കും. നിങ്ങളെ ശിക്ഷിച്ചതിന് തുല്യമായിട്ട് അവിടെ വെച്ച് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മ പറയാണ് റളിയല്ലാഹു തആല അൻഹ, ഫതനഹ റജുലു ഫജഅല യബ്കി വയഹ്തിഫ്. ആ മനുഷ്യൻ തിരുസവിധത്തിൽ നിന്ന് മാറിയിരുന്നിട്ട് കരയാൻ തുടങ്ങി, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ തഖറഉ കിതാബുള്ളാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതണില്ലേ ചങ്ങായി? എന്താ ഖുർആനിലുള്ളത്? വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. നീതിയുടെ തുലാസ് അല്ലാഹു പരലോകത്ത് സ്ഥാപിക്കും, ഒരു മനുഷ്യനും അണു അളവ് അന്യായത്തിന് വിധേയമാവുകയില്ല. വൈം കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹ. മനുഷ്യ ചെയ്തികൾ അതൊരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും അത് നാം അവിടെ കൊണ്ടുവരും. വഖഫാബിന ഹാസിബീൻ, വിചാരണ നടത്താൻ നാം തന്നെ മതി. ഈ ആശയത്തിലുള്ള ആയത്ത് റസൂൽ ഓതി കൊടുത്തു. നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു. എന്താ മനുഷ്യൻ പറഞ്ഞ അറിയോ? ഫഖാല റജുൽ, ആയിഷമ്മ പറയാണ്, മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാ മാ അജിദു ലി വലിഹാ ഉലൈ ശൈഅൻ ഖൈറൻ മിൻ മുഫാറഖതിഹിം ഉഷീദുകും അന്നഹും അഹ്റാറുൻ കുല്ലുഹും. എന്താ റസൂൽ പറഞ്ഞറിയോ? എനിക്ക് ഗുണായിട്ടുള്ളത് എന്താണെന്നറിയോ? ഇവരോട് വേർപിരിയാണ്. ഇവരെ ജോലിക്ക് വെക്കേണ്ട കാര്യമല്ല, ഇവരെ അടിമകളാക്കി വെക്കേണ്ട കാര്യമല്ല, നല്ലത് ഓരോ ഒഴിവാക്കാണ്. അതുകൊണ്ട് റസൂലെ നിങ്ങളെ സാക്ഷിയാക്കാണ്, ഇവരൊക്കെ സ്വതന്ത്രരാണ്, പോയിക്കോട്ടെ എന്നാണ്. ആ അടിമകളെ മുഴുവൻ അയാൾ മോചിപ്പിച്ചു വിട്ടു എന്നാണ്. മനസ്സിലായില്ലേ? എന്തേ കാര്യം? കാര്യം ആ പരലോക കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, കീഴ് ഘടകങ്ങളോട് അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരോട് അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ അന്യായം കാണിച്ചതിനനുസരിച്ച് അവിടെ പ്രതിക്രിയയുണ്ട്. പരലോക കോടതിയിൽ വിചാരണയുടെ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രതിക്രിയക്ക് യജമാനന്മാരെ, മുതലാളിമാരെ വിധേയരാക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം, അത് നമ്മളുടെ വർത്തനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വില നിശ്ചയിക്കാൻ പറഞ്ഞപ്പോ വില നിശ്ചയിച്ചില്ല. കാരണം എന്താ? വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഭാഗത്തോടുള്ള അന്യായമാണ്. റസൂലിനെ പേടിച്ച് അത് പരലോക കോടതിയിൽ ഈ ആളുകൾ, അന്യായത്തിനിരയായവർ റസൂലുള്ളാഹിനെ തേടി വന്നിട്ട് അള്ളാഹിനോട് റസൂലുള്ളാഹിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും. മനസ്സിലെ? അത് ഭയന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു മാർക്കറ്റിൽ ഇറങ്ങി. അപ്പോ ഹാത്തിബ് ഇബ്നു അബി ബൽത ബിസിനസ് ചെയ്യാണ്. രണ്ട് പാത്രത്തിൽ സബീബ്, ഉണക്കമുന്തിരി നിറച്ചിട്ട്, ഉണക്കമുന്തിരിയാണ് ഹാത്തിബ് ഇബ്നു അബി ബൽത റളിയല്ലാഹുവിന്റെ ബിസിനസ്. അപ്പോ ഉമർ ചോദിച്ചു, ഈ രണ്ട് വലിയ പാത്രത്തിൽ ഉണക്കമുന്തിരി നിറച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ വില എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഹാത്തിബ് ബിൻ അബി ബൽത റളിയല്ലാഹു തആല പറഞ്ഞു, രണ്ട് മുദ്ദ് ഒരു ദിർഹമിനാണ് വിൽക്കുന്നത്, രണ്ട് മുദ്ദ് ഒരു ദിർഹമിനാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു തആല ഹാത്തിബിനോട് പറഞ്ഞു, ിൽ നിന്ന് ഒട്ടകക്കൂട്ടം വരുന്നുണ്ട്, സബീബായിട്ടാണ് വരുന്നത്, ഉണക്കമുന്തിരിയായിട്ട്. ഉണക്കമുന്തിരി വഹിച്ചുകൊണ്ട് ഒട്ടകക്കൂട്ടം തായിഫിൽ നിന്ന് വരുന്നുണ്ട്. എന്തിനാ അവര് വരുന്നത്? മാർക്കറ്റ് കൊണ്ടുവന്നിട്ട് സബീബ് വിൽക്കാനാണ്, ഉണക്കമുന്തിരി വിൽക്കാനാണ്. അവരെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയാണ് അവർ പരിഗണിക്കുക. രണ്ട് മുദ്ദിന് ഒരു ദീർഘം തന്നാ വളരെ കുറച്ച് പൈസയാണ്. അത് ഹാത്തിബ് റളിയല്ലാഹു അൻഹു കൂടുതൽ വില കിട്ടില്ല, വളരെ കുറച്ച് പൈസയാണ്. അപ്പൊ രണ്ട് മുദ്ദിന് ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞ സംഖ്യയാണ്. ഹാത്തിബിനെ സംബന്ധിച്ചിടത്തോളം വൈയക്തികമായി അദ്ദേഹത്തിന് സ്വാർത്ഥതയും കൂടുതൽ താല്പര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് അത് മതി. പക്ഷെ അത് അങ്ങാടി നിലവാരം വെച്ച് നോക്കുമ്പോൾ എന്താണ്, ആ വില കുറവാണ്. തായിഫിൽ നിന്ന് ഈ ഒട്ടകങ്ങളൊക്കെ എത്തിയിട്ട് സബീബ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവര് നിർബന്ധിതരാകും എന്തിന്? ഹാത്തിബ് വിൽക്കുന്നത് പോലെ വിൽക്കാൻ, ഹാത്തിബ് വിൽക്കുന്നത് പോലെ വിൽക്കാൻ. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ കുറഞ്ഞ വിലയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു തആലാനു ഹാത്തിബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഫഇമ്മ അൻ തർഫഅ ഫിസ്സിർ, ഒന്നുകിൽ ഹാത്തിബ് നിങ്ങൾ വില കൂട്ട, വഇമ്മ അൻ തുദ്ഖില സബീബക അൽബൈത്, അല്ലെങ്കിൽ ഈ സാധനം നിങ്ങളുടെ ഈ ഉണക്കമുന്തിരി അത് വരുന്ന് കെട്ടിപ്പെറുക്കിയിട്ട് പെരുകി കൊണ്ടുപോയേക്കാറ്. ഒന്നുകിൽ വില കൂട്ട, അല്ലെങ്കിലോ സാധനം പെറുക്കിയിട്ട് പെരുകി കൊണ്ടുപോയേക്കാൻ പറഞ്ഞു. പെരണ്ടുള്ളന്ന് ഇഷ്ടമുള്ള രീതിയിൽ വിറ്റോ, മാർക്കറ്റിൽ ഇങ്ങനെ വിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഉമർ പെരുകി പോയി, ഉമർ മാർക്കറ്റിൽ നിന്ന് മടങ്ങിപ്പോയി. പക്ഷേ ഉമർ മാർക്കറ്റിൽ നിന്ന് മടങ്ങിയപ്പോ ഹാസബ നഫ്സഹു, ഉമർ ആത്മവിചാരണ നടത്തി. എന്താ ആത്മവിചാരണ നടത്തിയത്? എന്തിനാണ് ഹാത്തിബിനെ ഞാൻ മടക്കിയിട്ടത്? എന്തിനാണ് ഹാത്തിബിനെ ഞാൻ വില കൂട്ടണമെന്ന് നിർബന്ധിപ്പിച്ചത്? അത് പാടണ്ട. അങ്ങനെ ഹാത്തിബിന്റെ അടുക്കൽ വീട്ടിൽ ഉമർ ചെന്നു, ഹാത്തിബിന്റെ അടുക്കൽ ഉമർ ചെന്നു വീട്ടില്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഹാത്തിബിനോട് പറഞ്ഞത് ഇന്നല്ലദീ ഖുൽതു ലൈസ ബി അസ്മതി മിന്നി വലാ ഖദാ ഹാത്തിബ് ഞാൻ അങ്ങാടിന്ന് പറഞ്ഞത് അത് ഞാൻ ഒരു അധികാരം ഉപയോഗിച്ചിട്ട് നിർബന്ധിച്ച് പറഞ്ഞതല്ല ഞാനൊരു ജഡ്ജ്മെന്റ് വിധി ഇറക്കിയതുമല്ല വൈനമാ ഹുവ ശൈഉൻ അറത്തു ബിഹിൽ ഖൈർ ലി അഹ്ലിൽ ബലദ് നാട്ടുകാർക്കൊക്കെ ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നന്മ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഫഹൈസു ഷീത്ത് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ചെയ്തോളീ ഫഹൈസു ഷീത്ത ഫബിഅ വകൈഫ ഷീത്ത ഫബിഅ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ കച്ചവടം ചെയ്തോളീ വിറ്റോളീ എന്ന് ഉമർ റളിയല്ലാഹു തആല പിന്നീട് ഹാത്തിബിനോട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു എന്നാണ് മനസ്സിലായല്ലേ ഇവിടെ എന്തിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹാത്തിബിനോട് ക്ഷമാപണം നടത്തിയത് ഇഷ്ടമുള്ള രീതിയിൽ വിൽക്കാൻ പറഞ്ഞ് അത് ഇവിടുത്തെ വിചാരണ ഉമർ നടത്തി വലിയ വിചാരണ വരുന്നതിന് മുമ്പ് പരലോകത്തൊരു വിചാരണ വരുന്നുണ്ട് അതാണ് ഉമർ പറഞ്ഞത് ഹാസിബു അംഫുസകും ഖബ്ലൻ തുഹാസബു നിങ്ങൾ വിചാരണക്ക് വിധേയരാകുന്ന ഒരു നാൾ വരാനുണ്ട് അതിനു മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തിക്കോളി ഹാത്തിബിനെ എന്തിനാ മാർക്കത്തിൽ നിന്ന് കയറ്റി വിട്ടത് ആ വിഷയത്തിൽ അള്ളാഹു വിചാരണ നടത്തും പരലോകത്ത് പക്ഷെ ആ വിചാരണ വരുന്നതിന്റെ ഉമ്മ ഉമർ അലി അള്ളാഹുവിനു എന്റെ ഇത് സ്വന്തത്തെ വിചാരണ നടത്തി ദുനിയാവിൽ വെച്ച് അപ്പൊ പരലോകത്ത് ഇനിയൊരു ഭാരം തരിക്ക് ഇതിന്റെ പേരിൽ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് പെരീ പോയിട്ട് ഖലീഫയാണ് അമീർ ഉൽ മുഅ്മിനീനാണ് ഉമർ മനസ്സിലെ ക്ഷമാപണം നടത്തിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കും വിധം വേണ്ട വിധം വിറ്റോളിയും എന്ന് പറഞ്ഞത് ഇവിടെ വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്താണ് സ്വാഭാവികമായിട്ടുള്ളതായ വിലക്കൂടൽ ഉണ്ടാകും സ്വാഭാവികമായിട്ടുള്ള വിലക്കൂടൽ എങ്ങനെ സാധനങ്ങൾ വിരളം ഉപഭോക്താക്കൾ കൂടുതൽ ചില പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതായ സ്വാഭാവികമായ വിലക്കൂടൽ ആ വിലക്കൂടലിൽ ഇത്രയേ കച്ചവടക്കാർ ലാഭമെടുക്കാവൂ സാധനങ്ങൾക്ക് വിലയിടാവൂ എന്ന് ഭരണകൂടത്തിനോ ഭരണാധികാരികൾക്കോ വില നിശ്ചയിക്കാൻ പാടുള്ളതല്ല അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്നാൽ കൃത്രിമമായിട്ടുള്ളതായ വിലക്കൂടൽ ഉണ്ടാവും അതെങ്ങനെ അതിലൊരു സാധാരണത്വം ഉണ്ടാവില്ല പിന്നെയോ അത് കൃത്രിമത്വമാണ് പൂഴ്ത്തിവെപ്പ് പൂഴ്ത്തിവെപ്പ് എന്തിനാ പൂഴ്ത്തി വെക്കുന്നത് സാധനം മാർക്കറ്റിൽ ഇറക്കൂല വില കൂടാൻ വേണ്ടിയിട്ട് വില കൂടുമ്പോൾ ഇറക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വില കൂട്ടൽ അതേപോലെ ചൂഷണ മനസ്ഥിതി കച്ചവടക്കാരുടെ ചൂഷണ മനസ്ഥിതിയും അതേപോലെ പൂഴ്ത്തിവെപ്പും സുതാര്യതയില്ലായ്മയും അങ്ങനെ വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർ അവിടെ ഭരണകൂട ഇടപെടൽ നിർബന്ധമാണ് അപ്പൊ വില നിശ്ചയിക്കുമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതേപോലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിമ പറഞ്ഞ വിശദീകരിച്ച ഒരു വശമാണത് ഇത് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് വില നിശ്ചയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വില നിശ്ചയിക്കേണ്ട ഒരു ഘട്ടമുണ്ട് ഒരു സമയമുണ്ട് കച്ചവടക്കാർ അങ്ങനെ കയറി ഉരിയിടാൻ പാടില്ല എപ്പോ കച്ചവടക്കാർക്ക് ചൂഷണ മനസ്ഥിതി വന്നാൽ പൂഴ്ത്തിവെപ്പും അതേപോലെ തന്നെ സാധനം ആളുകളെ പറ്റിച്ചുള്ള വിൽപ്പനയും അതാണ് വലാ തെനാജസു എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ നജസ്സു കച്ചവടം തെനാജസു എന്ന് പറഞ്ഞ എന്താ ആ സാധനം കൊള്ളാൻ വരുന്നവരെ പറ്റിച്ച് സാധനം വിൽക്കുക മനസ്സിലായി സാധനം കൊള്ളാൻ വേണ്ടിട്ട് ഒരാൾ വരുമ്പോ മൂപ്പര് ശിങ്കിടിപ്പുറത്തുണ്ടാവും സാധനത്തിന് എത്ര വില അയാള് പറയും 10 റിയാലാണ് അപ്പൊ ഈ ശിങ്കിടി ഇയാൾക്ക് വേണ്ടിട്ട് പറയും ഞാൻ 15 റിയാൽ തരാം ഇയാൾക്ക് വാങ്ങാൻ ഉദ്ദേശമല്ല പിന്നെയോ മറ്റവനെ പറ്റിക്കാൻ വേണ്ടിട്ട് വില ഏറ്റാണ് അപ്പൊ ആ സാധു പറയുന്ന ഞാൻ 15 തരാം അപ്പൊ 15 വിൽക്കുക മനസ്സിലെ അപ്പൊ അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവന് വില ഏറ്റി പറയാം അതാണ് നജഷ് കച്ചവടം എന്ന് പറയും വല തനാജഷു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ ഇടപാടുകാരെ സാധനം കൊള്ളാൻ വരുന്നവരെ പറ്റിച്ചുകൊണ്ടും അതേപോലെ ചൂഷണം ചെയ്തുകൊണ്ടും പൂഴ്ത്തിവെപ്പ് നടത്തിക്കൊണ്ടും മാർക്കറ്റ് മലീമസമാകുമ്പോൾ അവിടെ ഭരണാധികാരി ഇടപെടണം എന്നിട്ട് സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുകയും ഇത്ര വിലയാകാവൂ എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് മനസ്സിലായി പലപ്പോഴും സാധനങ്ങൾക്ക് വില നിശ്ചയിക്കേണ്ടി വരും അങ്ങനെ വില നിശ്ചയിക്കും 1 റിയാൽ സാധനങ്ങൾ 2 റിയാൽ സാധനങ്ങൾ 10 റിയാൽ സാധനങ്ങൾ ഇങ്ങനെ വില ഇടും അതെന്തിനാ അധിക ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അതേസമയം ചില പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അതിലെന്തില്ല കച്ചവടക്കാർക്ക് യാതൊരു പങ്കുമില്ല പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചില തീരുമാനങ്ങളും നിശ്ചയങ്ങളും ആണ് അപ്പൊ സാധനങ്ങൾ വിരളാണ് അതിനാൽ വില കൂടി. ഉപഭോക്താക്കളുടെ എണ്ണം കൂടുതലാണ്, അതിനാൽ വില കൂടി. അതൊന്നും ആളുകളുടെ കൃത്രിമത്വവും അല്ലെങ്കിൽ ആളുകളുടെ ചൂഷണ മനസ്ഥിതിയല്ല, മനസ്സിലായി? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്രയും വില ആകാവൂ എന്ന് കച്ചവടക്കാരെ വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുവാൻ ഭരണകൂടത്തിനോ ഭരണാധികാരികൾക്കോ അവകാശമില്ല എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഇവിടെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആണ് മുസഅ്ഇർ, അള്ളാഹു ആകുന്നു വില നിശ്ചയിക്കുന്നവൻ, അള്ളാഹു ആകുന്നു വില വിധിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ അനുബന്ധമായിട്ട് ഒരു മസലുണ്ട്, വിഷയമുണ്ട്. അതെന്താ? ചില പരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പൊ സാധനങ്ങൾക്ക് വില കൂടാന്നുള്ളതും സാധനങ്ങൾ ലഭിക്കാതിരിക്കാന്നുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും ഒരു ഇത്ര വില വാങ്ങാവൂ എന്ന് തീർപ്പാക്കാൻ പാടില്ലെങ്കിലും എന്ത് ചെയ്യാം? ഗുണദോഷിക്കാം, നന്മയിലേക്ക് ആളുകളെ, കച്ചവടക്കാരെ ക്ഷണിക്കാം. അതിന്റെ ഉദാഹരണം എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഒരു സംഭവം നടന്നത് ചിത്രീകരിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതെന്താ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 100 ഒട്ടകങ്ങൾ ഗോതമ്പ് ചാക്ക് വഹിച്ചുകൊണ്ട്, ഗോതമ്പ് ഭാരം വഹിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നു. അന്ന് എങ്ങും വറുതിയാണ്, വരൾച്ചയാണ്, മഴ പെയ്യണില്ല, ഭൂമിയിൽ സസ്യലതാദികൾ കിളിർക്കണില്ല. വന്നാസു ഫി ശിദ്ദത്തിൻ ശദീദ എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ജനങ്ങൾ ആകെ ഇടഞ്ഞേറില്ല, മഴയില്ലാതെ വരൾച്ചയിൽ ആളുകൾ ഉഴലുന്ന സ്ഥിതി വിശേഷം സംജാതായി എന്നാണ്. അപ്പോഴാണ് സിറിയയിൽ നിന്ന് 100 ഒട്ടകങ്ങൾ, മനസ്സിലായില്ലേ, ഗോതമ്പ് ചാക്ക് വഹിച്ചിട്ട്, വലിയ ഭാരം വഹിച്ചിട്ട് വരുന്നത്. ആ 100 ഒട്ടകങ്ങൾ ആരുടേതാന്ന് അറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റേതാണ്. ഈ കച്ചവട സംഘം ഒന്നായിട്ട് വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിന്റെ മുസ്തൗദഅ് സംഭരണിയിലുണ്ടല്ലോ, ഇതൊക്കെ ശേഖരിച്ചു വെച്ചു, ശേഖരിച്ചു വെച്ചു. ഇബ്നു അബ്ബാസ് പറയാണ്, ബിസിനസ്സുകാർ, കച്ചവടക്കാർ ഉടനെ ഉസ്മാന്റെ വീട്ടിലെത്തി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ കച്ചവടക്കാർ ഉസ്മാനോട് പറയാണ്, കത് ബലഗ്ന അന്ന ഇന്ദക താമൻ ഉസ്മാൻ, നിങ്ങൾക്ക് ഉണ്ടെടുക്കൽ ഭക്ഷണ സാധനങ്ങൾ സംഭരിക്കപ്പെടുന്നുള്ള വിവരം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഫബിയാന ഹത്താൻ ഉവസ്യാല ഫുഖറായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ദരിദ്രർക്ക് അത് വീതം വെക്കാൻ ഞങ്ങൾക്കത് വിൽക്കണം എന്ന് കച്ചവടക്കാർ ഉസ്മാനോട് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ ഹുബ്ബൻ വ കറാമത്തൻ ഉദ്ഖുലു ഫഷ്തറു, വന്നോളൂ, യാതൊരു താല്പര്യക്കുറവുമില്ല, എല്ലാവരും വരുന്നതിൽ ഇഷ്ടേ ഉള്ളൂ, വന്ന് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ കച്ചവടക്കാർ വന്ന്, ഇബ്നു അബ്ബാസ് പറയുന്നു, ഫൈദ താമു മൗദൂൻ ഫി ദാരി ഉസ്മാൻ, ഉസ്മാന്റെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഉസ്മാൻ പറഞ്ഞു, യാ മാഅശറ തുജ്ജാർ കം തർബഹൂനനി അലാ ശിറാഇ മിനശ്ശാം, ഞാൻ സിറിയയിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ, ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ, എത്ര നിങ്ങൾ എനിക്ക് ലാഭം തരും, എത്ര ലാഭം തരും? കാലം അപ്പൊ ഇത് വാങ്ങാൻ കൊള്ളാൻ വേണ്ടി വന്ന കച്ചവടക്കാർ പറഞ്ഞു, ലിൽ അശറത്ത് ഈസനാശർ, നിങ്ങൾ 10 റിയാലിനാണ് വാങ്ങിയതെങ്കിൽ ഞങ്ങൾ 12 റിയാലി തരാം. 10 റിയാലിന് 10 ദിർഹമിന് 12 ദിർഹം, അല്ലെങ്കിൽ 10 ദീനാറിന് 12 ദീനാർ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ പറയാണ്, ഖദ് സാദനി, വേറെ ചില ഇതിലേറെ തരാം എന്നുള്ള ഓഫറുണ്ട്, ഓഫറുണ്ട്. അപ്പൊ കച്ചവടക്കാർ പറഞ്ഞു, ലിൽ ആഷറ ഹംസത്ത് ആഷർ, എന്നാ 10ന് 15 തരാം. ആദ്യം അവർ പറഞ്ഞത് 10ന് 12, ഇനി 10ന് 15 തരാം എന്ന് ഉസ്മാനോട് കച്ചവടക്കാർ പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ, ഖദ് സാദനി, അതിലേറെ ഓഫർ കിട്ടിയിട്ടുണ്ട്, 15ലേറെ ഓഫറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ കച്ചവടക്കാർ പറയാണ്, ഈ അബാംറ, അബു അംറ എന്നാണ് ഉസ്മാന്റെ വിളിപ്പേര്, മാ ബഖിയ ബിൽ ഫിൽ മദീനത്തി തുജ്ജാറുൻ ഗൈറുനാ, ഞങ്ങളല്ലാതെ വേറെ കച്ചവടക്കാർ ഈ മദീനത്തില്ലല്ലോ, പിന്നെ ആരാ നിങ്ങൾക്ക് ഇതിലേറെ ഓഫർ? സാദക്. ആരാ നിങ്ങൾക്ക് ഇതിലേറെ വില പറഞ്ഞ്? അബു ഉസ്മാൻ പറയാണ്, സാദനി അല്ലാഹ് ബികുല്ലി ദിർഹമിൻ അശറ അഇന്ദകും സിയാദ. അള്ളാഹുവാണ് എന്നോട് ഓഫർ പറഞ്ഞിട്ടുള്ളത്, ഓരോ ദിർഹമിനും 10 ദിർഹം എന്ന് പറഞ്ഞാൽ ഒരു ദിർഹം ചെലവഴിച്ചാൽ എത്ര പുണ്യ? 10 ദിർഹം ചെലവഴിച്ച പുണ്യാണ്. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു പുണ്യം അത് 10 ഇരട്ടിയാണ്. അപ്പൊ ഒരു ദിർഹമിന് 10 ഇരട്ടി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവാണ്. അതിലേറെ തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. കാലു അവർ പറഞ്ഞ, അള്ളാഹുമല ഒരിക്കലും പറ്റൂല, 10 ന് 12 10 ന് 15 ഇങ്ങനെ അല്ലാതെ 10 ന് 100 അതില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം, ഫൈനി ഉഷ്ഹിദുല്ലാ അന്നി ഖദ് ജഅൽതു ഹാദ ത്വആമ സദഖത്തൻ അലാ ഫുഖറായിൽ മുസ്ലിമീൻ ഫൈനി ഉഷ്ഹിദുല്ലാ. ഉസ്മാൻ പറയണം റളിയല്ലാഹു തആല അൻഹു, എങ്കിൽ ഇതാ ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു, അന്നി ഖദ് ജഅൽതു ഹാദ ത്വആം, ഈ ഫുഡ് അതിനെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, സദഖത്തൻ അലാ ഫുഖറായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ദരിദ്രർക്ക് സദഖയായിട്ട്. അത് മുഴുവൻ ആ 100 ഒട്ടകങ്ങൾ കൊണ്ടുവന്ന ബുറു ഒന്നടങ്കം, ഗോതമ്പ് ഒന്നടങ്കം മുസ്ലിമീങ്ങളുടെ ദരിദ്രർക്ക് സദഖയായിട്ട് വീതിക്കുകയുണ്ടായി. ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മഹത്വം. ദുന്നുറൈൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഇത് തിരുവിയോഗത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലല്ല, ആ സാന്നിധ്യത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യാഴവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദാനശീലവും നമ്മൾ ചരിത്രത്തിൽ ധാരാളം കേട്ടതാണ്. മനസ്സിലായില്ലേ? മാ ദറ ഉസ്മാനു മാ അമില ബഅദ്, ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും ഉസ്മാൻ അത് വിനയായി ഭവിക്കില്ല എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ മാത്രം തിരുസവിധത്തിൽ കയ്യും മെയ്യും മറന്ന് ദാനം ചെയ്ത വ്യക്തിയാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തിരുവിയോഗ ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഉണ്ടായ മുസ്ലിമീങ്ങൾക്ക് ഏറ്റ ഒരു വറുതിയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാനാണ് ഈ പറഞ്ഞത്. മനസ്സിലായി? ഇവിടെ സ്വാഭാവികമായിട്ടുള്ളതായ പരീക്ഷണങ്ങൾ, ആളുകളുടെ കൃത്രിമത്തല്ല, ചൂഷണ മനസ്ഥിതിയല്ല, ഇതുപോലുള്ളതായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഭരണകൂടത്തിന് ഇടപെട്ടിട്ട് ഇത്രക്കേ വിൽക്കാവൂ എന്ന് പറയാൻ പാടുള്ളതല്ല. അത് കൊടുക്കുന്നവർ, കച്ചവടക്കാർ അവരോട് ചെയ്യുന്നതായ ഒരു അന്യായമാണ്, അനീതിയാണ്. മനസ്സിലായില്ലേ? അതേസമയം ദാനത്തിനും അതേപോലെ തന്നെ ചെലവഴിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുക പറയുക എന്നുള്ളത് അത് ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്റെ ഉദാഹരണം നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ആമുർ റമാദ എന്ന് പറഞ്ഞൊരു വർഷമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ആമുർ റമാദ, ആമുർ റമാദ എന്ന് പറയാൻ കാരണം അത് ഹിജ്റയുടെ 18-ാണ്. ഹിജ്റയുടെ 18-ാമത്തെ വർഷത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ മദീനയിലും വിശിഷ്യ ഹിജാസിൽ പൊതുവിൽ, ഹിജാസിൽ പൊതുവിൽ, ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക മദീന തായിഫ്, മക്ക മദീന തായിഫ് തുടങ്ങിയ വിശാലമായ ഭൂപ്രദേശം, ഹിജ്റയുടെ 18-ൽ വറുതി, പട്ടിണി, മഴ പെയ്യണില്ല, ഭൂമിയിൽ സസ്യലതാദികൾ കിളിർക്കണില്ല, മണ്ണ് ചൂടേറ്റിട്ട് ചാരമായി മാറി, അതുകൊണ്ട് തന്നെ കാറ്റടിച്ചാൽ മണ്ണല്ല പറക്കുക, പിന്നെ ചാരാ പറക്കുക. അതുകൊണ്ടാണ് ആമുർ റമാദ എന്ന് പേരിട്ട്. റമാദ എന്ന് പറഞ്ഞാൽ എന്താ? ചാരാണ്. അതുകൊണ്ടാണ് ആ വർഷത്തിന് ആമുർ റമാദ എന്ന് പേര്. ആമുൽ മജാ എന്നും പേരുണ്ട്, പട്ടിണിയുടെ വർഷം. ആമുർ റമാദ എന്ന് പറയുന്നുണ്ട് കാരണം എന്താ? ചൂടേറ്റ് മണ്ണിനൊക്കെ നിറം മാറി, ചാരമായ അവസ്ഥ, വലിയ വറുതി, 9 മാസം നീണ്ടതാണ്. 9 മാസം നീണ്ടുന്നു. ചില റിപ്പോർട്ടുകളിൽ കാണാൻ ചരിത്ര വരികളിൽ ആളുകൾ മണ്ണ് കുഴിച്ചിട്ടുണ്ടല്ലോ, ഈ ജീവികളൊക്കെ വസിക്കുന്ന മണ്ണ് കുഴിച്ചിട്ട് ആ ജീവികളെ വരെ പെറുക്കി തിന്നാൻ നിർബന്ധിതരാകുന്ന സ്ഥിതിവിശേഷം സംജാതായി. ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ഖലീഫ, ഭരണാധികാരി. എന്താ ഉമർ ചെയ്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹു വറുതിയിൽ, മദീന പട്ടിണിയിൽ, ഹിജാസ് പട്ടിണിയിൽ, അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അംർ ബിൻ ആസിന് കത്തെഴുതി, സയ്യിദ് ബിൻ അബി വഖാസിന് കത്തെഴുതി, മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതി, അംർ ഈജിപ്തിൽ, മുആവിയ സിറിയയിൽ, സയ്യിദ് അന്നത്തെ പേർഷ്യ ഇറാഖ്, അവർക്ക് കത്തെഴുതിയിട്ട് സഹായധനം ആവശ്യപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു തആല അനു നൽകിയതായ സേവനങ്ങൾ, ഉമർ റളിയല്ലാഹു അനു ആ പട്ടിണി പരിഹരിച്ച രീതികൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അനു പറയാണ്, രണ്ട് പാത്രങ്ങൾ ഉമർ തന്റെ മുതുകിലേറ്റിയിട്ട് ഇരുളിന്റെ മറവിൽ ഉമർ നടക്കുന്നതാണ്, പകലിന്റെ നിറവിലും ഉമർ നടക്കുന്നതാണ്. എന്തിന്? ആളുകൾക്ക് കൊണ്ടുപോയിട്ട് ഈ അംബറിന്റെ സഹായത്തി 4000 ഒട്ടകങ്ങളുടെ പുറത്തായിരുന്നു അംബറിന്റെ സഹായം ഒട്ടകത്തിൽ തന്നെ വന്നതെന്നാണ്. കപ്പലിൽ വന്നത് വേറെയുണ്ട്. ഏതായാലും അതെത്തിയപ്പോൾ ആ സഹായധനം ആളുകൾക്കിടയിൽ വീതിക്കുവാൻ, മാത്രമല്ല ഹിജാസിന്റെ പല ഭാഗങ്ങളിലും മദീനയിൽ വന്നിട്ട് ആൾക്കൂട്ടം നിൽക്കുക. എന്തിന്? ഉമറിനോട് സഹായം ആവശ്യപ്പെട്ട് അവരെ തേടി ചെന്ന് ഉമർ റളിയല്ലാഹു തആല ആ സഹായധനം കൈമാറിയതിന്റെ ചരിത്രം കാണാൻ സാധിക്കും. ഒരു പെണ്ണ് ഉമറിന്റെ സഹായം കിട്ടിയപ്പോൾ കഞ്ഞി വെച്ചൊരു കഥയുണ്ട്, സ്ത്രീ. അപ്പൊ കഞ്ഞി അവര് വീട്ടിൽ നിന്നല്ലോ, പിന്നെയോ അവര് അവരുടെ ഗോത്രങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെയും മക്കളെയും പെറുക്കി വന്നേക്കാണ്. എന്നിട്ട് അവര് പിന്നെ മദീനയുടെ ഓരങ്ങളിൽ വന്നിട്ട് നിൽക്കാൻ തമ്പ് കെട്ടിയിട്ട് പാർക്കുകയാണ്. എന്തിന്? വല്ലതും സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ കഞ്ഞി വെക്കുകയാണ് അവിടെ ആ തിരക്കിൽ, തന്റെ ആ സൗകര്യത്തിൽ. അപ്പൊ അവർക്ക് കഞ്ഞി വെക്കാൻ അറിയില്ല. അപ്പൊ ഉമർ പറയാണ്, പെണ്ണ് ഇങ്ങനല്ല കഞ്ഞി വെക്കുക, എങ്ങനെയാണ് കഞ്ഞി വെക്കുക? എന്നിട്ട് ഉമർ തന്റെ തട്ടം പിരിച്ച് അവിടെ ഇരുന്നിട്ട് ആ പെണ്ണിന് കഞ്ഞി വെക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ചരിത്രം കാണാൻ സാധിക്കും. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഹലാക ഉമ്മത്തി മുഹമ്മദിൻ അലാ യദി, അല്ലാഹുമ്മ ലാ തുഹ്ലികിനാ ബിസ്സിനീൻ വർഫഅ അന്നൽ ബല. അല്ലാഹുവേ, ഉമ്മത്ത് മുഹമ്മദിന്റെ നാശം നീ എന്റെ കയ്യാലാക്കല്ലേ, കാലക്കെടുതികൾ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ, ഈ ദുരിതം നീ ഞങ്ങളിൽ നിന്ന് ഉയർത്തണമേ എന്ന് ഉമർ ദുആ ചെയ്യണം. ഇബ്നു ഉമർ പറയണം, എപ്പോഴറിയോ, വാപ്പ ഇശ നിസ്കരിക്കും ജനങ്ങളായിട്ട്. ഇശ നിസ്കരിച്ചിട്ട് വാപ്പ റൂമിൽ കിടന്ന് കഥ കടച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കും, സുന്ന തഹജ്ജുദ്. എന്നിട്ട് അതിൽ വാപ്പ നിർവഹിക്കുന്ന ദുആ ഞങ്ങൾ കേട്ടിരുന്നത് ഇതാണ് എന്നാണ്. ഈ ചരിത്രം നമ്മൾ വിശാലമായി വായിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു മലഞ്ചെരുവിൽ ഒരു സ്ത്രീ യതീമുകളെ ഇട്ടിരുന്ന് കലത്തിൽ വെള്ളം വെച്ചിട്ട് തവിയിട്ടിളക്കിയിട്ട് അവർക്ക് അവരെ ഉറക്കിക്കിടത്തിയ ചരിത്രം വായിക്കുന്നത്. മനസ്സിലല്ലേ? ഒരു ഉമ്മയും കുറച്ച് കുട്ടികളും അവർ താഴ്വാരത്തിന്റെ ചെരുവിൽ വന്ന് നിൽക്കുകയാണ്. ഉമർ സെയ്ദ് ബിൻ അസ്ലമിനോടൊപ്പം ആ മലഞ്ചെരുവിൽ ചെന്നപ്പോൾ ഉമ്മ അടുപ്പ് പൂട്ടിയിട്ട് കലം വെച്ചിട്ട് വെള്ളത്തിൽ തവിട്ടിളക്കുകയാണ്, കുട്ടികൾ ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് അസ്സലാമു അലൈക്കും യാ അഹ്ല ദൗ എന്ന് പറഞ്ഞ് ആ വെളിച്ചത്തിന്റെ ആളുകളോട് സലാം പറഞ്ഞ് ഉമർ അവിടെ കടന്നു ചെല്ലണത്. അപ്പോഴാണ് ആ സ്ത്രീയിന്റെ അവസ്ഥ ചോദിക്കുന്നത്. പറയാണ്, ഇവരുടെ വാപ്പ മരിച്ചുപോയി, ഞങ്ങൾ പട്ടിണിയിലാണ്, ദുരിതത്തിലാണ്, ഉമർ ഇവിടെ വന്ന് കഴിയാണ്, കുട്ടികൾ ഭക്ഷണം കഴിച്ച നാളുകൾ എണ്ണാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ അസ്ലമിനെയും കൊണ്ട് മദീനയിലേക്ക് ഓടി ബൈത്തുൽ മാലിൽ നിന്ന് ഈ കിട്ടിയ പോഷക സഹായം അത് ഉമറിന്റെ മുതുകിലേറ്റി സെയ്ദ് ബിൻ അസ്ലമിനെ പോലും സമ്മതിക്കാതെ, വഹിക്കാൻ സമ്മതിക്കാതെ ഉമർ പോയിട്ട് അവർക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുത്തതും ആ സ്ത്രീയോട് അവരെ തീറ്റിക്കാൻ പറഞ്ഞതും. അപ്പൊ ആ സ്ത്രീ ഉമറിനേക്കാൾ ഖിലാഫത്തിന് യോഗ്യൻ നിങ്ങളാണ് എന്ന് ഉമറിനോട് പറഞ്ഞതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ആ സ്ത്രീ പറയാണ്, അള്ളാഹു ഉമറിന്റെയും ഞങ്ങളുടെയും ഇടയിൽ അല്ലണ്ട്, അള്ളാഹു ഇതിൽ വിധി പറയും എന്നൊക്കെ ഉമറിനോട് പറയാണ്. അപ്പൊ ഉമർ പറയാണ്, ഉമർ നീ ചെയ്തതാണിത്, ഉമർ പട്ടണത്തിലല്ല, നിങ്ങളെ അവസ്ഥ എന്താണ് ഉമറിനറിയാം. അപ്പോ ആ സ്ത്രീ പറയാണ്, യതവല്ല അംറന സുമ്മ യഗ്ഫുലു അന്ന, ഞങ്ങളുടെ ഭരണ നേതൃത്വം ഏറ്റെടുത്തിട്ട് ഉമർ ഞങ്ങളെ തൊട്ട് അശ്രദ്ധയാകുക, അങ്ങനെ പാടില്ലല്ലോ ആ സ്ത്രീ പറയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് അടുപ്പിലൂതി ആ സ്ത്രീക്ക് റൊട്ടി പാകപ്പെടുത്തിയിട്ട് കൊടുക്കുന്നത്, ആ സ്ത്രീയോട് കുട്ടികൾക്ക് കൊടുക്കാൻ പറയണത്. അങ്ങനെ ആ സ്ത്രീയോട് യാത്ര പറഞ്ഞ് ഉമർ മടങ്ങുമ്പോൾ ആ സ്ത്രീ പ്രതികരിക്കുകയാണ്, നിങ്ങളാണ് ഉമറിനേക്കാൾ ഭരണ നേതൃത്വത്തിന് നല്ലത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കൂലി ഖൈറ പെണ്ണെ നല്ലത് പറഞ്ഞോ, നല്ലത് പറഞ്ഞോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതൊക്കെ ആമുർ റമാദയുടെ ചരിത്രം നമ്മൾ സീറയിൽ വിശാലമായി വായിക്കുമ്പോൾ അതിൽ നമ്മൾ വായിക്കുന്ന ചരിത്രം. ഏതായാലും ഇത്തരം ചില പരീക്ഷണങ്ങൾ, വറുതികൾ, പട്ടിണികൾ, അത് മുസ്ലിമീങ്ങളെ വേട്ടയാടുന്ന സ്ഥിതി വിശേഷം സംജാതമായേക്കാം. അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ, അതിനു മുമ്പ് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയൊക്കെ ഖിലാഫത്തിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ വായിക്കാനുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ചില പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങളെ വേട്ടയാടിയേക്കും. ഇവിടെ നമ്മുടെ വിഷയം ഇത്തരം സന്ദർഭങ്ങളിൽ സാധനങ്ങളുടെ ദൗർലഭ്യം, വിരളത, അതുപോലെ തന്നെ കമ്മി, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതായ കമ്മിയും ദൗർലഭ്യവുമാണ് എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഭരണകൂടത്തിനോ ഭരണാധികാരികൾക്കോ ചരക്കുകൾക്ക് ഇത്രയും വില പാകാവൂ എന്ന് വില തസ്ഈർ ചെയ്യാൻ നിർണയിക്കാൻ പാടുള്ളതല്ല. അതേസമയം ഇടപാടുകാരുടെ, കച്ചവടക്കാരുടെ ചൂഷണ മനസ്ഥിതിയും പൂഴ്ത്തിവെപ്പും അതേപോലെ തന്നെ ഉപഭോക്താക്കളെ പറ്റിക്കലുമാണ് ഇതിന് കാരണമെങ്കിൽ, വില കൂടാനുള്ള കാരണമെങ്കിൽ, വില കൂടാൻ കാരണമെങ്കിൽ, വില കൂട്ടാൻ കാരണമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഭരണകൂടം ഇടപെട്ട്, ഭരണാധികാരികൾ ഇടപെട്ട് വില നിശ്ചയിക്കൽ, ഇത്രയേ വിലയാകാവൂ എന്ന് നിശ്ചയിക്കൽ, അത് മതപരമാണ്. അത് ഇസ്ലാമിക ലോകത്തെ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇബ്നുൽ ഖയ്യിം തുടങ്ങിയവർ ആ വിഷയത്തിൽ പറഞ്ഞതായ അഭിപ്രായമാണ് നമ്മളിവിടെ മുമ്പ് ഞാൻ ഉണർത്തുകയുണ്ടായത്. ഏതായാലും അള്ളാഹുവിന്റെ അൽ മുസഅ്ഇർ എന്ന പേരാണ് ഇവിടെ നമ്മൾ ഇന്ന് വിശദീകരിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു തിരുമൊഴി, അതിന്റെ വിശദീകരണവും അതിൽ നിന്നുള്ള പാഠവുമാണ് നമ്മളിവിടെ അൽഹംദുലില്ലാ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മറ്റൊരു മഹനീയ നാമം, ഇവിടെ നമ്മൾ ഇതേപോലെ ചില ചരിത്രങ്ങളുടെ സാന്നിധ്യത്തിൽ മനസ്സിലാക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു വേദിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒത്തൊരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിലും നമ്മളിലും കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേറ്റി അവരെയും നമ്മെയും അള്ളാഹു ഇഹത്തിലും പരത്തിലും ആദരിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعدائك اعداء المله والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها حدودها وجنودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه اللهم من ارادها واراد المسلمين بسوء اللهم فاشغله في نفسه اللهم اجعل كيده في نحره اللهم اجعل تدبيره تدميرا عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم